Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ. മാധ്യമ വിദ്യാഭ്യാസമാണ് ഇന്നത്തെ ചിന്താമലരുകൾ. മാധ്യമ പ്രവർത്തകയും അധ്യാപികയും സ്മാർട്ട് ഫാമിലി കുടുംബ മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ സിസ്റ്റർ ലീല ജോസും ഫാദർ വില്യം നെല്ലിക്കലും ചേർന്നാണ് മാധ്യമ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ ചിന്താമലരുകൾ പങ്കുവയ്ക്കുന്നത്.
നാം ഇന്ന് ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ജനാധിപത്യമല്ല, മാധ്യമാധിപത്യമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ നമ്മെ ഭരിക്കുന്നു. എന്തുടുക്കണം, എന്ത് ഭക്ഷിക്കണം, എവിടെ പോകണം, എങ്ങനെ ചികിത്സിക്കണം, എത്രം വീടുകൾ നിർമ്മിക്കണം, എങ്ങനെയാവണം നമ്മുടെ ബന്ധങ്ങൾ എന്നുവരെ മീഡിയ, മാധ്യമങ്ങൾ തീരുമാനിക്കുന്നു. ആരുടെയും കീഴിലല്ല ഞാൻ, എന്റെ ഇഷ്ടം ഞാൻ നടത്തും എന്ന ധാർഢ്യം കാണിക്കുന്ന മലയാളി കണ്ണുമടച്ച് മീഡിയ ഡിക്റ്റേറ്റുകളെ അനുസരിക്കുന്നു, അനുധാവനം ചെയ്യുന്നു. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും വരെ വളർത്തുവാനോ തളർത്തുവാനോ മാധ്യമങ്ങൾക്ക് കഴിവുണ്ട്. പൊതുവിചാരണ നടത്തി എക്സിക്യൂട്ടീവിന്റെയും ജുഡീഷ്യറിയുടെയും ധർമ്മങ്ങൾ കൂടി കൈകടത്തുന്നത് നാം അനുദിനം കാണുന്നുണ്ട്. അതേസമയം മാധ്യമധർമ്മം വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് മാധ്യമങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് വരെ മൂല്യങ്ങൾ പകർന്നു നൽകുന്നത്. കഥപ്പെട്ടിയിലൂടെ, മുഖപുസ്തകത്തിലൂടെ, ഇന്റർനെറ്റിലൂടെ, കാർട്ടൂണുകളിലൂടെയെല്ലാം അവർ ജീവിതത്തിനുള്ള പടക്കോപ്പ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് പേരന്റിങ്ങിനുള്ള സമയം കുറയുംതോറും കുട്ടികൾ സമയം കൊല്ലുന്നതിനായി, വിനോദത്തിനായി തെരഞ്ഞെടുക്കുന്നത് വിവിധ മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങൾ വെറും സാങ്കേതിക ഉപകരണങ്ങളാണെന്ന് ഇനിയും കരുതിക്കൂടാ. ഇതൊരു പുതിയ സംസ്കാരം വിളമ്പുന്നതിനപ്പുറം ഒരു പുതിയ സംസ്കാരം തന്നെ ആയിത്തീർന്നിരിക്കുന്നു. മനുഷ്യനെ ഇന്ന് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന പുതിയ സംസ്കാരമാണ് മാധ്യമ സംസ്കാരം.
മനുഷ്യ സംസ്കാരത്തിന്റെ കേന്ദ്രബിന്ദു മതങ്ങൾ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. പട്ടണങ്ങളിലെ അമ്പരചുംബികളായ ദേവാലയങ്ങളുടെ മണിമാളികകളും ക്ഷേത്ര ഗോപുരങ്ങളും മുസ്ലിം പള്ളികളുടെ താഴികക്കുടങ്ങളും ഉയർന്നുനിന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാൽ തൽസ്ഥാനത്ത് ആധുനിക സമ്പർക്ക മാധ്യമങ്ങളുടെ പ്രസരണ ഗോപുരങ്ങളാണ് ഇന്ന് നാം കാണുന്നത്. ഓണം, ക്രിസ്മസ്, ഈദ്, ദീപാവലി എന്നീ ആഘോഷങ്ങളെ ഒരാണ്ടിലെ നാഴികക്കല്ലുകളായി എണ്ണിയിരുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാൽ തൽസ്ഥാനം ഇന്ന് കൈയടക്കിയിരിക്കുന്നത് ടെന്നീസ്, ക്രിക്കറ്റ് പരമ്പര, ലോക സൗന്ദര്യ മത്സരം തുടങ്ങിയ മാധ്യമ മാമാങ്കങ്ങളാണ്. എന്തിന് സമയബോധമുണർത്തുന്ന ദേവാലയ മണിനാദവും ക്ഷേത്രങ്ങളിലെ ശംഖനാദവും മോസ്കുകളിലെ ബാങ്ക് വിളിയുമെല്ലാം ഇന്ന് മാധ്യമ ശബ്ദഘോഷത്തിൽ മുങ്ങിയിരിക്കുന്നു? പലരും കിടക്കവിട്ട് എഴുന്നേൽക്കുന്നത് തന്നെ സംഗീതം കേട്ടുകൊണ്ടാണ്, കാർട്ടൂൺ ചിത്രങ്ങൾ കണ്ടുകൊണ്ടാണ്. പ്രാതലിനൊപ്പം പത്രവാർത്തകളും അകത്താക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള പൈങ്കിളി പരമ്പര അമ്മമാരുടെ വീട്ടുജോലികൾ എളുപ്പമാക്കുന്നു. പാട്ടിന്റെ പശ്ചാത്തലത്തിൽ പഠനം അനായാസം. ബുദ്ധിവ്യായാമത്തിന് വീഡിയോ ഗെയിംസ്. അത്താഴത്തിന് ശേഷമുള്ള പരമ്പര ആസ്വദിക്കുന്നതിൽ ഒരിക്കലും സാധാരണക്കാർ വീഴ്ച വരുത്തുന്നുമില്ല. അങ്ങനെ ഒരു ദിവസത്തെ ശ്രേഷ്ഠ മുഹൂർത്തങ്ങളെല്ലാം തന്നെ മാധ്യമസൃഷ്ടമായി തീർന്നിരിക്കുന്നു.
ചത്ത മീനിനെ പോലെ ഈ പുതു സംസ്കാര പ്രളയത്തിൽ പൊങ്ങിക്കിടക്കാൻ ഇടവരരുത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. പകരം ഒഴുക്കിനെതിരെ നീന്തുന്ന ജീവനുള്ള മത്സ്യങ്ങളെപ്പോലെയാവണം നമ്മുടെ വളരുന്ന തലമുറ. അതുകൊണ്ട് മാധ്യമ വിദ്യാഭ്യാസം പാരമ്പര്യ വിദ്യാഭ്യാസത്തോടൊപ്പം അതിന്റെ ഭാഗമായി തീരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നാം അവർക്ക് പുതിയ പുതിയ ഗാഡ്ജറ്റുകളും സങ്കേതങ്ങളും പ്രാപ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഗ്ലാസുകൾ വാങ്ങുന്നുവെന്ന് സങ്കൽപ്പിക്കുക. അതിൽ നമുക്ക് നല്ല പാനീയങ്ങളോ വിഷമോ നിറയ്ക്കാം. അപ്പോൾ എന്താണ് നിറയ്ക്കേണ്ടതെന്ന് തീരുമാനമെടുക്കാനുള്ള അറിവ് നാം ഗ്ലാസ് ഉപയോഗിക്കുന്നവർക്ക് കൊടുത്തേ തീരൂ. ഫേസ്ബുക്കിൻ്റെയും ഇന്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറുകളുടെയുമൊക്കെ വലിയ സാധ്യതകളെ ഉപയോഗിക്കുന്ന എത്ര കുട്ടികളുണ്ട്! സ്വന്തം ചിന്താശക്തി വളർത്തുവാൻ അവയെ ഉപയോഗിക്കുന്നതിനു പകരം വ്യർത്ഥമായ അന്വേഷണങ്ങൾക്കായി ജീവിതത്തിന്റെ നല്ല സമയം പാഴാക്കി കളയുന്നവരല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അധികവും? കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും മാധ്യമപ്രളയത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങുന്ന സീരിയലുകൾ എന്താണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കള്ളവും ചതിയും കൊലയും വ്യഭിചാരവും മദ്യപാനവും ഒക്കെ നടത്തുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് നാം സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലങ്കാര വസ്തുക്കളും അടിമകളും ആകുന്നതിനപ്പുറം സ്വന്തം കഴിവുകളെ, തന്റെ സ്ത്രീത്വത്തെ, മാതൃത്വത്തെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങൾ ഈ സീരിയലുകളിൽ കുറവാണെന്ന് കാണാം. സ്ത്രീ പുരുഷ സമത്വം പ്രഘോഷിക്കുന്ന എത്ര കഥകളുണ്ട് എന്നാലോചിച്ചു നോക്കൂ. എന്നിട്ടും കേരളത്തിലെ സ്ത്രീജനങ്ങൾ സ്വന്തം മക്കളോടുകൂടി പോലും സമയം ചെലവഴിക്കാതെ ഈ കഥകളിൽ മുഴുകുന്നു. ഇവിടെ തകരുന്നത് കുടുംബ ബന്ധങ്ങളാണ്, പരമ്പരാഗതമായ നമ്മുടെ സാമൂഹ്യ നന്മയാണ്, ബന്ധങ്ങളുടെ ഊഷ്മളതയാണ്. അവനും അവൾക്കും ആകാമെങ്കിൽ എനിക്കും ആകാം എന്ന നിഗമനം തിന്മയുടെ കാര്യത്തിലാണെന്നതാണ് ആശങ്കാജനകം.
കുടുംബങ്ങളിൽ പ്രാർത്ഥന മുറികൾ ടിവിയുടെയും VCR പ്രതിഷ്ഠയായി കഴിഞ്ഞില്ലേ? സമൂഹത്തിന്റെ തന്നെ കേന്ദ്രസ്ഥാനത്ത് മാധ്യമങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. വളർന്നുവരുന്ന സംസ്കാരവും ജീവിതദർശിയാകേണ്ട മൂല്യങ്ങളും ജീവിതത്തോടുള്ള മനോഭാവവുമെല്ലാം ഒരിക്കൽ ഗുരുക്കന്മാരും കാരണവന്മാരും മുതിർന്നവരും പറഞ്ഞുകൊടുത്തിരുന്നതാണ്, പഠിപ്പിച്ചിരുന്നതാണ്. ആധുനിക മാധ്യമങ്ങൾ അതിന്റെ വർണ്ണവശ്യതയും ക്രിയാത്മകതയും കൊണ്ട് പരമ്പരാഗത സംസ്കാരത്തെയും വിശ്വാസ ചൈതന്യത്തെയും മൂല്യവ്യവസ്ഥിതിയെയുമെല്ലാം കീഴ്പ്പെടുത്തി വരികയാണ്.
അതുകൊണ്ട് മാധ്യമങ്ങളെ, അവയുടെ പിന്നിലെ തത്വശാസ്ത്രങ്ങളെ, കച്ചവട തന്ത്രങ്ങളെ, വിശ്വസനീയത ചമച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകളെ നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞേ തീരൂ. ഇതാണ് മാധ്യമ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിർമ്മാതാവിന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സൃഷ്ടിച്ചെടുക്കുന്ന കൃത്രിമ യാഥാർത്ഥ്യങ്ങളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കണം. ഇല്ലെങ്കിൽ മാധ്യമശാസ്ത്രജ്ഞനായ മക്ലൂഹൻ പറയുന്നത് പോലെ, ഇറച്ചി കഷ്ണങ്ങൾ എറിഞ്ഞു തന്നിട്ട് വീട് കൊള്ളയടിക്കുന്ന കള്ളന്മാർ നമ്മെയും രസിപ്പിച്ച് കൊള്ളയടിക്കും, നമ്മുടെ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടെന്നുമിരിക്കും.
എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ, വിശേഷിച്ചും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, ഇത്രയ്ക്ക് പ്രലോഭനീയവും മാനസിക അടിമത്തം സൃഷ്ടിക്കുന്നവയുമായി തീരുന്നത്? സിനിമയ്ക്കും ടെലിവിഷനും ദൃശ്യബിംബങ്ങളെ വളരെ യഥാതഥമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നു. മാധ്യമസൃഷ്ടമായ ഈ യാഥാർത്ഥ്യത്തിൽ പ്രേക്ഷകനും പങ്കാളിയാണെന്ന് പ്രതീതി ജനിപ്പിക്കുന്നു. മാധ്യമ യാഥാർത്ഥ്യം കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ്. എന്നിട്ടും വളച്ചൊടിക്കപ്പെടുന്ന ഈ യാഥാർത്ഥ്യം സംവിധായകൻ ഉദ്ദേശിക്കുന്ന സന്ദേശമായിട്ട് പ്രേക്ഷകരിൽ ഈ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കുന്നു. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർ വികസിത രാജ്യങ്ങളും മേൽക്കോയ്മയുള്ള സംസ്കാരങ്ങളുമാണ്. എന്തുകൊണ്ടാണ് അവർ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്? അവർക്ക് വിൽക്കേണ്ടത് വിൽക്കുവാൻ. ലാഭത്തിനു വേണ്ടി മാത്രമുള്ള ഈ പരക്കം പാച്ചിലിൽ അവിടെ ഭവ്യമായതൊന്നുമില്ല, ദിവ്യമായതൊന്നുമില്ല. നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ TV പരിപാടികളുടെ ഇടയ്ക്ക് പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുകയല്ല, മറിച്ച് പരസ്യങ്ങളുടെ ഇടയിൽ പരിപാടികൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ പരസ്യങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണ്, നിർബന്ധിക്കുകയാണ് ആധുനിക മാധ്യമങ്ങൾ ചെയ്യുന്നത്. ലൈംഗികത, ക്രൂരത, നഗ്നത, അയാഥാർത്ഥ്യമായവ എന്തു കാട്ടിയും ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള വ്യഗ്രതയാണ് നാം ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ കാണുന്നത്.
മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവ ആരുടേതാണ്? എന്ത് ഫിലോസഫിയാണ് അവർക്കുള്ളത്? എന്തിനാണ് ഇവർ മാധ്യമങ്ങൾ നടത്തുന്നത്? എങ്ങനെയാണ് പ്രോഗ്രാമുകൾ സൃഷ്ടിക്കപ്പെടുന്നത്? വിനോദവും വിജ്ഞാനവും എങ്ങനെ ഒരുമിച്ച് പകരാം? വ്യക്തികളുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് സത്യം പറയാനുള്ള ധർമ്മം മാധ്യമങ്ങൾക്കില്ലേ? എന്നീ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുവാൻ വ്യക്തികളെ സഹായിക്കുകയാണ് മാധ്യമവിദ്യാഭ്യാസം ചെയ്യുന്നത്. മാധ്യമവിദ്യാഭ്യാസം മൂന്ന് തലത്തിലാകാം. ഒന്നാമതായി, മാധ്യമങ്ങളുടെ സാങ്കേതികത്വം പഠിക്കുക, അതിലൂടെ മാധ്യമ ജോലികൾ സമ്പാദിക്കുക. രണ്ട്, മാധ്യമ വിശകലനത്തിൽ പ്രാവീണ്യം നേടുക. മാധ്യമ പരിപാടികളുടെ നന്മതിന്മകൾ ഒരു അരയന്നത്തെ പോലെ വിവേചിക്കുവാൻ കഴിവ് നേടുക. മൂന്നാമതായി, മാധ്യമ ധാർമ്മികതയിലും മാധ്യമ പോളിസികളിലും പ്രാവീണ്യം നേടുക. വിശാലമായ ഒരു മേഖലയാണ് മാധ്യമ വിദ്യാഭ്യാസം. ഇതിലൂടെ യുവജനങ്ങൾക്ക് ജോലി സാധ്യതകളും കൂടുതലാണ്. നാം അർഹിക്കുന്ന മാധ്യമങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നാണ് പറയുക. അതുകൊണ്ട് അറിവ് നേടി അവയോട് പ്രതികരിച്ച് പ്രവർത്തിച്ച് മാധ്യമങ്ങളെ നല്ല ദാസന്മാരാക്കുക, നല്ല സമൂഹ നിർമ്മിതിയിൽ മാധ്യമങ്ങളെ പങ്കാളികളാക്കുക എന്നതാണ് പ്രധാനം.
വിവേചനപൂർവകമായ മാധ്യമങ്ങളുടെ കൈകാര്യം ചെയ്യൽ മാധ്യമ വിദ്യാഭ്യാസം ഇന്നിന്റെ ആവശ്യമാണ്. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ വിവേചനപൂർവം മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ കുട്ടികളെ, യുവജനങ്ങളെ പഠിപ്പിക്കണം. നാം മാധ്യമങ്ങൾക്ക് അടിയറ പറയുന്നതിന് പകരം ഉത്തരവാദിത്വത്തോടെ സമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അവ ഉപയോഗിക്കാനുള്ള വെല്ലുവിളി ഉൾക്കൊള്ളണം. മാധ്യമങ്ങളെ വിമർശന ബുദ്ധിയ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് മാധ്യമ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാധ്യമബോധനം.
മാധ്യമങ്ങളുടെ ശക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ടാണ് സഭ ദൈവജനത്തെ നല്ല മാധ്യമ സംസ്കാരം വളർത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തേ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവീണർ എന്നറിയപ്പെടുന്ന കത്തോലിക്ക വിദ്യാലയങ്ങൾ ഇന്നും മാധ്യമ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തത് എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. നല്ല ഒരു സമൂഹം, ഫ്രാൻസിസ് പാപ്പ പറയുന്നതുപോലെ, നീതിയും സമാധാനവും കാരുണ്യവും നിറഞ്ഞ വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹം സ്വപ്നം കാണുന്നുണ്ടോ നാം? എങ്കിൽ മാധ്യമങ്ങളെ പഠിച്ചേ തീരൂ, വിശകലനം ചെയ്തേ തീരൂ, വിമർശിക്കാൻ പഠിച്ചേ തീരൂ. നല്ലത് നിർമ്മിക്കണം, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാധ്യമ കടലിൽ നീന്താൻ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അവർ ആ കടലിൽ മുങ്ങിത്താഴും. അത് ഒരു സമൂഹത്തിന്റെ ദുരന്തമായിത്തീരും. കുട്ടികൾക്ക് മാധ്യമ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഏറ്റവും നല്ല വേദി വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ, പ്രത്യേകിച്ച് ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ, മാധ്യമങ്ങൾക്കായി, മാധ്യമ വിദ്യാഭ്യാസത്തിനായി ഒരു മണിക്കൂർ നീക്കിവെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രഗത്ഭരായ മാധ്യമ വ്യക്തികളെ കൊണ്ട്, വിമർശകരെ കൊണ്ട്, അനാലിസ്റ്റുകളെ കൊണ്ട് നല്ല പാഠപുസ്തകങ്ങൾ ഒരുക്കുകയും കുട്ടികൾക്ക് ഈ പാഠപുസ്തകങ്ങൾ ഉപയോഗിച്ച് മാധ്യമ വിദ്യാഭ്യാസം നടത്തുവാൻ കഴിവുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയും വേണം. സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. കാരണം മാധ്യമങ്ങൾ വളരെ വലിയ ശക്തിയാണ്. ആ ശക്തിയെ നമുക്ക് നന്മയ്ക്കോ തിന്മയ്ക്കോ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്.
താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണു താമസിക്കുന്നതി നാട്ടിൽ, കണ്ണിനീലാവും ഇളം വെയിലും വന്നു ചന്ദനം ചാർത്തുന്ന നാട്ടിൽ, ഒന്നിച്ചു ഞങ്ങളുറങ്ങും ഉറക്കത്തിലൊന്നേ മനസ്സിനു മോഹം, ഒന്നിച്ചുണരും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒന്നേ വിഴികൾ. ഊണയിൽ പൂത്തൊര താമര പൂകൾ തോറും എന്നിലെ സ്വപ്നങ്ങൾ ചെന്നും അവ ചിടും പൊന്നില തുമ്പികൾ പോലെ ർഷങ്ങൾ മൃദു പരാഗങ്ങളിലോ മനനൃത്തങ്ങളാടും എന്നും ആ കല്ലോലിനിയിൽ ഹംസങ്ങൾ പോലെ അനുഭൂതികൾ നീന്തും.
വയലാർ രാമവർമ്മയുടെ കവിതയാണ് റിയാലിറ്റിയും റിയലിസവും. ഈ ഗാനത്തിന് ഈണം പകർന്നത് ജെയ്സൺ നായർ, ആലാപനം ജി വേണുഗോപാൽ.
തന്ത്രികൾ തോറും അപ്പൂവിൻ കിനാവുകൾ നിന്നും തുടിക്കുന്ന നാദം തന്ത്രികൾ തോറും അപ്പൂവിൻ കിനാവുകൾ നിന്നും തുടിക്കുന്ന നാദം ഭാവവൈകാരിക വൈചാരികാംശങ്ങൾ ചാലിച്ചു ചാലിച്ചു കൂട്ടി ചിത്രപ്പെടുത്തിയതാണു ഞാനി കൊച്ചു സപ്തവർണോജ്വല ചിത്രം ചിത്രപ്പെടുത്തിയതാണു ഞാനി കൊച്ചു സപ്തവർണോജ്വല ചിത്രം എന്റെ ചിത്രത്തിലെ പൂവിനു കൂടുതലുണ്ടായിരിക്കാം തലങ്ങൾ കണ്ടു പരിചയമില്ലാത്ത വർണ്ണങ്ങൾ കണ്ടിരിക്കാം ഇതിനുള്ളിൽ എന്റെ ചിത്രത്തിലെ താമരപ്പൂവിലുണ്ടെന്നന്തരിന്ദ്രിയ ഭാവം ത്തിലെ താമരപ്പൂവിലുണ്ടെന്നനുഭൂതി തന്നാദും ക്യാമറ ചില്ലിൽ പതിഞ്ഞേക്കുമാ കൊച്ചു പൂവിൻ യഥാതഥരൂപം എന്റെ ക്യാൻവാസിൽ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്നെ പഴിക്കരുതാരും ുള്ളിലും ക്യാമറയ്ക്കുള്ളിലും ജീവിതം ചെന്നിറങ്ങുമ്പോൾ റിയലിസവും റിയാലിറ്റിയും പ്രതിച്ഛായകൾ രണ്ടായിരിക്കും ഒന്നിൽ പ്രകൃതിയും മാനവാത്മാവുമായി ഒന്നു ചേരുന്നതു കാണാം ഒന്നിൽ പ്രകൃതിയോറി തിരിച്ചില്ലിന്റെ മുന്നിൽ നിൽക്കുന്നതും കാണാം
സിസ്റ്റർ ലീല ജോസഫ് ഫാദർ വില്യം നെല്ലിക്കലും ചേർന്ന് അവതരിപ്പിച്ച മാധ്യമ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചിന്താമലരുകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.